بسم الله الرحمن الرحيم ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد نمل سورة أحقاف പരലോക നിഷേധികളായി അവിശ്വാസികളായി സൽപ്രവർത്തികൾ ചെയ്യാത്ത വിഭാഗം അവരെ കുറിച്ച് അവിടെ പറഞ്ഞത് അല്ലേ. സൽപ്രവർത്തികൾ മാതാപിതാക്കളോട് അന്യായം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്. അതിനു മുമ്പ് പരലോക വിശ്വാസമുള്ളവരായി വിശ്വാസികളായി സുഹൃതം പ്രവർത്തിക്കുന്ന അതിൽ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് അവസാനം വലിക്കുല്ലിൻ ദറജാത്തും മിമ്മ അമിലു വലി വഫ്യഹും അമാലഹും വഹും ലാ യുംബലമു. ഇരു കൂട്ടർക്കും അവർ ചെയ്തതിനനുസരിച്ച് പദവികളുണ്ട്. വിശ്വാസികളാണെങ്കിൽ അവരുടെ ദറജകൾ സ്വർഗത്തിൽ ഉന്നതമായി, അവിശ്വാസികളും പാപികളുമാണെങ്കിൽ അവരുടെ ദറജകൾ ദറക്കാത്തുകളായി നരകത്തിൽ പാതാളത്തിലേക്ക്. ഇതാണ് പറഞ്ഞത് വലി വഫ്യഹും അമാലഹും വഹും ലാ യുംബലമു. ഇനി ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. വയോമ യോറബു ലദീന കഫറു, എന്താ അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. യോറബു യോറന്നാണ് പ്രദർശിപ്പിക്കപ്പെടും. യോമ യോറബു ലദീന കഫറു, അവിശ്വസിച്ചവർ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെടുക? അലന്നാർ, നരകത്തിന് പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ നരകത്തിന് അവിശ്വാസികൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിനം. അദ്ഹബ്തും തയ്യിബാത്തിക്കും, അദ്ഹബ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോക്കിക്കളഞ്ഞു, ചെലവഴിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ഹബ്തും. നമുക്കല്ല, നിങ്ങൾ പോക്കിക്കളഞ്ഞു, നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു. അദ്ഹബാണ് ചെലവഴിച്ചു, പോക്കി അദ്ഹബ്തും നിങ്ങൾ പോക്കിക്കളഞ്ഞു. തയ്യിബാത്തിക്കും, തയ്യിബാത്തിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തയ്യിബാത്ത് എന്ന് പറഞ്ഞാല് നല്ലത്, ഉത്തമമായത്, സുഖങ്ങൾ എന്നൊക്കെ ഇതിനർത്ഥം പറയാം. ഫി ഹയാത്തിക്കും ഉദ്ദുന്യ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വസ്തം താറ്റും നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. ബിഹ നബിത്വയീബ, ഫല്യവും ഫല്യവും, അതിനാൽ ഇന്നേ ദിവസം, യോമയോർന്നുള്ളതിനെ കഫറു എന്നാ ആ ദിവസം, ഇന്നേ ദിവസം, തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. എന്ത്? അദാബൽ ഹൂൻ, ഹൂൻ എന്ന് പറഞ്ഞാല് ഹവാൻ, ദുല്ല്, അപമാനം, നിന്ദ്യത. അദാബൽ ഹൂൻ എന്ന് പറഞ്ഞാൽ അപമാനകരമായ ശിക്ഷ, അല്ലെങ്കിൽ അപമാനത്തിന്റെ ശിക്ഷ, നിന്ദ്യതയുടെ ശിക്ഷ. ബിമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കരിച്ചിരുന്നത് കാരണത്താൽ. ബിമാ കുന്തും തസ്തക്ബിറൂൻ, ബി എന്ന കാരണം. ബിമാ കുന്തും തസ്തക്ബിറൂൻ, ഇവിടെ ഫിൽ അർദ്, ഭൂമിയിൽ, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചിരുന്നത് കാരണത്താൽ. എങ്ങനെ? ബിഗൈറിൽ ഹഖ്, അന്യായമായി. ബിമാ കുന്തും തസ്തക്കൂൻ, നിങ്ങൾ തഫ്സക്കൂൻ എന്ന അധർമ്മം പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും. തഫ്സക്കൂൻ, നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നു. കുന്തും തഫ്സക്കൂൻ, നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുമായിരുന്നു. മാ കുന്തും തഫ്സക്കൂൻ എന്ന് പറഞ്ഞാൽ മാ മസ്ദരിയാണ്, നിങ്ങളുടെ അധർമ്മ പ്രവൃത്തി അതാണ്, നിങ്ങളുടെ അധർമ്മ പ്രവൃത്തി. അത് കാരണത്താലും അന്യായമായി ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചിരുന്നത് കാരണത്താലും ഇന്നേ ദിവസം നിങ്ങൾക്ക് അദാബൽ ഹൂൻ, അപമാനത്തിന്റെ അദാബാണ് തുജ്സൗൻ, പ്രതിഫലമായി നൽകപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ ദറജകളുണ്ട് പറഞ്ഞു, അവരുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകും. ആരും അണു അളവ് അന്യായത്തിന് വിധേയരാവില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവിശ്വാസികളുടെ ശിക്ഷ അള്ളാഹു പ്രത്യേകം വിശദീകരിക്കുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? യൗമയൂറബുല്ലദീന കഫറു അലന്നാർ, നരകത്തീന് അവിശ്വാസികളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. അവിടെ അവിടെ ഒരു ക്രിയ ഉണ്ട്, അതെന്താ? യുഖാലു, പറയപ്പെടും. അതായത് നരകത്തീന് അവിശ്വാസികളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം യുഖാൽ, അവരോട് പറയപ്പെടുന്നതാണ്. പറയപ്പെടുന്നു, എന്താ പറയപ്പെടുക? അദ്ഹബ്തും, നിങ്ങൾ പോക്കി, തയ്യിബാത്തിക്കും, നിങ്ങളുടെ തയ്യിബാത്ത് എന്നുണ്ടെങ്കിൽ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം സുഖങ്ങളാണ്, സുഖങ്ങളാണ്. ഫി ഹയാത്തിക്കും ഉദ്ദുന്യ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വിശിഷ്ടമായത്, സുഖകരമായത്, ഇതൊക്കെ അർത്ഥം. ഇവിടെ അദ്ഹബ്തും എന്നുള്ളിടത്ത് രണ്ട് ഖിറാഅത്താണ് അറിയപ്പെട്ടത്. അദ്ഹബ്തും, നിങ്ങൾ പോക്കിക്കളഞ്ഞോ, പോക്കിക്കളഞ്ഞോ എന്ന് ചോദ്യം, അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്, പ്രസിദ്ധമായ ഖിറാഅത്ത്. അപ്പോ നരകത്തീന അവിശ്വാസികളെ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം പറയപ്പെടും, പറയപ്പെടും അദ്ഹബ്തും, അദ്ഹബ്തും, നിങ്ങൾ പോക്കിക്കളഞ്ഞോ. തയ്യിബാത്തിക്കും, നിങ്ങളുടെ തയ്യിബത്തെല്ലാം, സുഖങ്ങൾ നിങ്ങൾക്ക് വിശിഷ്ടമായതെല്ലാം, ഫി ഹയാത്തിക്കും ഉദ്ദുന്യ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ. അവിടെ ആദ്യ രണ്ടാമത്തെ ആ അദ്ഹബ്തും എന്നുള്ള ഖിറാഅത്ത് വരുന്നത് നിങ്ങൾ പോക്കിക്കളഞ്ഞോന്ന് അവരോട് ചോദിക്കപ്പെടുന്നതാണ്. അതില്ല എങ്കിൽ പ്രസ്താവനയാണ്, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ഉദ്ദുന്യ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ സുഖങ്ങൾ നിങ്ങൾക്ക് വിശിഷ്ടമായതെല്ലാം നിങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് പറയപ്പെടും. ഇവിടെ നരകത്തീന് അവിശ്വാസികളെ പ്രദർശിപ്പിക്കുക എന്നാണ് പറഞ്ഞത്, നരകത്തിൽ അവിശ്വാസികളെ ഇടുക എന്നല്ല പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താ, നരകത്തീന് ആളുകളെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് തന്നെ ശിക്ഷയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു മജർണമിനാ. നരകത്തീന് അവിശ്വാസികളെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് തന്നെ എന്താണ്, ശിക്ഷയാണ്. അതുകൊണ്ടാണ് ആല് ഫിറഔനെ കുറിച്ച് പറഞ്ഞത് വഹാഖ ബി ആലി ഫിർഔന അശദ്ദൽ അദാബ് അന്നാർ യുറദൂന അലൈഹ ഗുദുവം വാശിയ അല്ല ബിൽഗുദുവി ബിൽഗുദുവി ഗുദുവം വാശിയ വഹാഖബി ആലി ഫിറഔന അശദ്ദൽ അദാബ് ഫിറഔൻ കുടുംബത്തിന് കൊടിയ ശിക്ഷ അവരെ വലയം ചെയ്യും. എന്താ ശിക്ഷ? അന്നാർ യുറദൂന അലൈഹ നരകത്തീന് അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഉദുവം അശിയ പ്രഭാത പ്രദോഷങ്ങളിൽ അല്ലേ രാവിലെയും വൈകുന്നേരവും നരകത്തീന് ഇവരിങ്ങനെ പ്രദർശിപ്പിക്കുന്നതാണ്. അതന്നെ അസാബാണ്. അപ്പൊ നരകത്തിൽ കടന്നാലോ? അള്ളാഹ് കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു മജർണമെന്ന്. അതാണ് അവിശ്വാസികളെ നരകത്തീന് എന്ത് ചെയ്യും? പ്രദർശിപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ സുഹൃത്ത് കഹ്ഫിൽ ഓതുമല്ലേ, എന്താ സുഹൃത്ത് കഹ്ഫിൽ? പിന്നെ വറ അൽ മുജിരിമൂൻ അന്നാർ ഫദന്നു അന്നഹും മുവാഖിഊഹ. എന്താ അർത്ഥം? വറ അൽ മുജിരിമൂൻ അന്നാർ, കുറ്റവാളികൾ നരകത്തീനെ കാണും. അപ്പൊ എന്താ, തങ്ങൾ നരകത്തിൽ വീണു പോകുമോ എന്നവർ ധരിച്ചു വശാക്കുന്നതാണ്. ആ നരകത്തീനെ കാണലിന് എന്താണ്? പേടിയാണ്, അതിന്റെ ശിക്ഷയാണ്. അതിൽ വീണു പോകുമോ എന്നവർ ഭയക്കാണ്. അതേപോലെ നമ്മൾ സുഹൃത്ത് കേഫിൽ വാറദിന ജഹന്നമയോമൈദിലിൽ കാഫിരീന അർബ. നരകത്തീനെ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിരീങ്ങൾക്ക് പ്രദർശിപ്പിക്കും എന്നുള്ളത്, പ്രദർശിപ്പിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നരകത്തീനെ ആളുകൾക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് ശിക്ഷയായി മതി എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രവേശിച്ചാലോ? അതാണ് അത് ആലോചിക്കാൻ കൂടിയാണ് ഈ പ്രയോഗങ്ങൾ. വയോമയോറദുല്ലദീന കഫറു അലന്നാർ, അവിശ്വാസികളെ നരകത്തീന് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, അദ്ഹബ്തും, നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ്, ഖലാസ്, നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞ്, നിങ്ങൾ പോക്കിക്കളഞ്ഞ്. എന്ത്? തയ്യിബാത്തിക്കും നിങ്ങളുടെ വിശിഷ്ടമായതൊക്കെ. എവിടെ? ഫി ഹയാത്തിക്കും ഉദ്ദുന്യ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ. വസ്തന്തും ബിഹ, നിങ്ങൾ അത് ആസ്വദിക്കുകയും ചെയ്തു, ആസ്വദിക്കുകയും ചെയ്തു, ചെയ്തിരിക്കുന്നു. ഇവിടെ കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന്, അവിശ്വാസികളുടെ തൊയ്യീബത്തൊക്കെ അവർക്ക് വിശിഷ്ടമായതും നല്ലതൊക്കെ അവർ ദുനിയാവിൽ ഉപയോഗിച്ച് കഴിഞ്ഞു, അവരത് ആസ്വദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിശ്വാസികളിൽ സുഹൃതം പ്രവർത്തിക്കുന്നവരുണ്ട്, നല്ലത് പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മൾ കാണുന്നില്ലേ അവിശ്വാസികളിൽ പലരും നല്ലത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അതിനെന്താ ഉള്ളത്? ചിലരൊക്കെ അള്ളാന്റെ വജി ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നുണ്ട്, അവിശ്വാസിയാണ്, പക്ഷെ എന്നാലും മേലായ റബ്ബ് വല്ലതും തരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് പ്രവർത്തിക്കുന്ന അവിശ്വാസികളുണ്ട്. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം, അവിശ്വാസികൾ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപജീവനം വിശാലാക്കും, ദുനിയാവിൽ അവർക്ക് ഉപജീവനം അള്ളാഹു വിശാലമാക്കും. അന്ത്യനാളെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല? ഒന്നുമില്ല. ദുനിയാവ് അള്ളാഹു അവർക്ക് ക്ഷേമകരാക്കും. പക്ഷെ അവരല്ലാഹുവിൽ യഥാർത്ഥ വിശ്വാസികളല്ലാത്ത കാരണത്താൽ പരലോകം അവർക്ക് എന്താണ്? പരാജയമാണ്, നഷ്ടമാണ്. ഹദീസുകൾ ആ വിഷയത്തിൽ പലത് വന്നിട്ടുണ്ട്, മനസ്സിലായല്ലേ. കാഫിറായ വ്യക്തി ഒരു ഹസനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാഫിറിന് അള്ളാഹു സുബ്ഹാനഹു വതആല അത് മുഖാന്തരം തിന്നാൻ കൊടുക്കുന്നതാണ്, അന്നം കൊടുക്കും, അല്ലെങ്കിൽ ഭൗതികതയിൽ വിശാലത നൽകുമെന്നാണ്. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരാൾ ദുനിയാവും അതിൽ അലങ്കാരമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവർക്ക് പൂർണ്ണമായിട്ട് നൽകും, പൂർണ്ണമായിട്ട് നൽകും. ദുനിയാവ് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നഷ്ടാക്കൂല, അത് നൽകുമെന്നുള്ളതാണ്. ഏതായാലും ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസി സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹസനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അന്നം നൽകും, ഭൗതിക ലോകം വിശാലമാക്കി കൊടുക്കും. പക്ഷെ ആഖിറത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവനൊന്നും ഇല്ല എന്നുള്ളതാണ്. ആഖിറും അത് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ വിശ്വസിച്ച മുത്തഖീങ്ങൾക്ക് പ്രത്യേകമാക്കിയിരിക്കണം. അപ്പോ ഇതാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ദുനിയ വസ്തം തഴക്കും ബിഹ. അവിശ്വാസികൾ നല്ല പ്രതീക്ഷയിലായിരിക്കും വരിക, പക്ഷെ അവർക്ക് അവരുടെ ഈ ദുനിയാവിലെ നന്മകൾക്ക് അവിടെ ഒന്നുമില്ല. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല? പരലോകബോധം യഥാവിധമുള്ളവരായി, അള്ളാഹുവിന്റെ വിശ്വാസം യഥാവിധമുള്ളവരായിട്ട് എന്ത് ചെയ്തില്ല? അവർ ഒരു ഹസനത്തും ചെയ്തിട്ടില്ല. അവർ ചെയ്ത ഹസനത്തിന് ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്തെങ്കിലും വിശാലത നൽകും. അതുകൊണ്ടാണ് പല അമുസ്ലിമീങ്ങൾക്കും ദുനിയാവിൽ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ പല അമുസ്ലിം രാഷ്ട്രങ്ങൾക്കും ദുനിയാവിൽ നമുക്ക് കാണാം അവർക്ക് അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നീതിമാനാണ്. അവർക്ക് ഭൗതികതയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർ ചെയ്തതിനുള്ള നന്മക്ക് പ്രതിഫലം നൽകും. അത് എന്താ നൽകുക? നന്മക്ക് പ്രതിഫലമായിട്ട് ഭൗതിക വിശാലത നൽകുക. അവർക്ക് ഉപജീവനവും ഭൗതിക സാഹചര്യങ്ങളും അള്ളാഹു വിശാലമായി കൊടുക്കും. പക്ഷെ ആഖിറത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരാരാണ്? ആഖിറത്തിലെത്തിയാൽ അവർ ശൂന്യഹസ്തരാണ്, ഒന്നുമില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്, അസ്ഹദത്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതു ബിഹ ഫലിയും تجزون عذاب الهون بما كنتم تستكبرون في الارض بغير الحق وبما كنتم تفسقون عند നാളിൽ അതാണ് ഫല്യോ. നരകത്തി അവിശ്വാസികൾക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അതാണ് ഫല്യോ. ആ ദിവസം പരലോക സംജാതമായാൽ തുജ്സൗ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. അദാബൽ ഹൂൻ അപമാനത്തിന്റെ ശിക്ഷ. എന്ത് കാരണത്താൽ? بما كنتم تستكبرون في الارض بغير الحق അന്യായമായി നിങ്ങൾ ഭൂമിയിൽ അഹങ്കരിച്ചിരുന്നു അതിനാലും ും തസ്സുക്കും നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചിരുന്നതിനാലും. ചിലര് ചില പണ്ഡിതന്മാര് ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്ക് ബാധകമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ചില മുഫസ്സിരീങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ സുഖങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ പറയുമല്ലോ. അത് മുസ്ലിമീങ്ങളോടായിരിക്കും വിചാരിച്ചിട്ട് ഭൗതിക സുഖങ്ങൾ ത്യജിക്കുന്നവരുണ്ട്, ഭൗതിക സുഖങ്ങൾ ത്യജിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദനീയമാക്കിയത് തന്നെയും പലരും ത്യജിക്കും. നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയതൊക്കെ ഉപയോഗിക്കാം അല്ലേ. ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനൽ റിസ്ക്. ഉപജീവനത്തിൽ വിശിഷ്ടമായതും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ അള്ളാഹു പിന്നെ അവതരിപ്പിച്ച അലങ്കാരങ്ങളും അത് ഹറാമാക്കാൻ പാടുള്ളതല്ല. അത് ഹറാമാക്കുന്നവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ വിശിഷ്ടമായതും ഭൂമിയിലെ അലങ്കാരങ്ങളും അത് അനുവദനീയമായതും വിശിഷ്ടമായതും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അത് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമല്ല. പക്ഷെ അതിലെന്തുണ്ടാകാൻ പാടുള്ളത്? അമിതവ്യയം ഉണ്ടാകാൻ പാടുള്ളതല്ല, അഹങ്കാരോ പെരുമാറ്റത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. പക്ഷെ ചിലർ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ ഭൗതിക സുഖങ്ങളും അതേപോലെ തന്നെ വിശിഷ്ടമായതൊക്കെ ത്യജിക്കും. കാരണം എന്താ? ഇത് അന്ത്യനാളിൽ തങ്ങളോട് പറയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മനസ്സിലായണ്ട. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ അസ്ഹബ്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ഉദ്ദുന്യ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് വിശിഷ്ടമായതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, വസ്തംതഅതും അത് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തയ്യിബാത്തിനെ വർജിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു പിന്നെ മനസ്സിലാക്കൽ. ഈ ആയത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മമല്ല. ശരിയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഭൗതിക വിരക്തി ഉൾക്കൊള്ളാം, പാലിക്കാം. ഇപ്പൊ ഈ ആയത്ത് അവിശ്വാസികളുടെ നേരെയാണ് എങ്കിലും നമുക്ക് അതിലൊരു പാഠം ഉൾക്കൊള്ളാണ്ട് അല്ലെ. ഉമർ റളിയല്ലാഹു തആലാനും അങ്ങനെയായിരുന്നു. ഉമറിന്റെ ഒക്കെ ചരിത്രത്തിൽ പിന്നെ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആലാനു പിന്നെ ഇപ്പൊ ഫലസ്തീൻ വിജയിച്ചടക്കാൻ, സന്ധിയിലൂടെ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ അവിടെ ഖാലിദ് റളിയല്ലാഹു തആല അനുവാണ് ഉമർ റളിയല്ലാഹു അനുവിനും അവർക്കുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നത്. അപ്പോ ഉമർ റളിയല്ലാഹു തആല അനു അത് കണ്ടപ്പോ അദ്ദേഹം അത് തിന്നാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം സഹാബത്തിനൊക്കെ അനുസ്മരിച്ചു, റസൂലിനെ അനുസ്മരിച്ചു, തിന്നാൻ കൂട്ടാക്കിയില്ല. അന്ന് അദ്ദേഹം ഭയന്നത് ഈ ആയത്ത് ഓതി അദ്ദേഹം വിട്ടുനിന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു തആല അനു ഒരിക്കൽ മാംസം വാങ്ങി വരികയാണ്, അപ്പൊ ജാബിർ റളിയല്ലാഹു തആലനോട് ഉമർ ചോദിക്കുകയാണ് പിന്നെ ഇതെന്താന്ന് ചോദിക്കാണ്. അപ്പൊ ഇത് ലഹ്മാണെന്ന് പറഞ്ഞു. അപ്പൊ ലഹ്മ വാങ്ങിയെന്ന് വെച്ച്, അപ്പൊ ലഹ്മ വാങ്ങിയാണ്. അപ്പൊ എന്തെന്ന് വെച്ച്, അപ്പൊ ഇഷ്ടഹൈത്തു ഫഷ്റൈത്തു, ഇറച്ചി തിന്നാനൊരു മോഹം, അപ്പൊ ഞാൻ മേടിച്ചു പറഞ്ഞു. അപ്പൊ കുല്ലമ ഇഷ്ടഹൈത്ത് ഇഷ്ടറൈത്ത്, അങ്ങനെ ഇഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെ വാങ്ങിയിട്ട് തിന്നാണോ എന്ന് ചോദിച്ച്, ഇഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെ ഇറച്ചി വാങ്ങി തിന്നാണോ എന്ന് ഉമർ റളിയല്ലാഹു തആലനു ചോദിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആലനു ഇതിനോടൊക്കെ അനുബന്ധിച്ചു വരുന്ന ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഈ പിന്നെ ഭക്ഷണത്തിലുള്ള വിശാലത, അത് പാർപ്പിടത്തിലുള്ളതായ വിശാലത, പിന്നെ വേഷഭൂഷാദികളിലുള്ളതായ വിശാലത, ഇതൊക്കെ അതിലൊക്കെ ഉമർ വിരക്തനായിരുന്നു. ആ വിരക്തി ഉമർ ആളുകളോട് പറയുമ്പോഴൊക്കെ അസ്ഹബ്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതും ബിഹ എന്ന് എന്നോട് പറയുമോ, നമ്മളോട് അന്ത്യനാളിൽ പറയുമോ എന്ന് പറയാറുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? അത് ഉമറുള്ളിയാളിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതേപോലെ സഹാബത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അത് എന്തിന്റെ വിഷയത്തിലാണ്? ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ടാണ് എന്ന വിഷയത്തിലല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയൊരായത്താണെങ്കിലും നമുക്കതിൽ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ടല്ലോ, ആ നിലക്കാണ്. അല്ലാതെ ഈ ആയത്തിന്റെ അവതീർണത ആരുടെ വിഷയത്തിലാണ്? ആയത്തിന്റെ അവതീർണത അല്ലെങ്കിൽ ആയത്തിൽ കൈകാര്യം ചെയ്യുന്നത് ദുനിയാവിൽ നന്മ പ്രവർത്തിക്കുന്ന അവിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നന്മക്ക് എന്താ ഉള്ളത്? ദുനിയാവിലുള്ള വിശാലതയാണ്. അത് അവരോട് അന്ത്യനാളിൽ പറയപ്പെടും. അദ്ഹബ്തും തൊയ്യബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയാവസ്തം തഴത്തും ബിഹലാസ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ അവിശ്വാസവും അതേപോലെ തന്നെ നിങ്ങളുടെ അധർമ്മവും കാരണത്താൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇതാണ്, അദാബുൽഹൂനാണ്. അതാണ് ഇവിടെ ഈ ആയത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അഹമ്മദ് അമീൻ ഷൻഖൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഈ ഒരു മസല വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഈ ആയത്ത് ഓതിയിട്ട് പലരും തീവ്ര വിശ്വാസികളായിട്ട് എന്ത് ചെയ്തു? അള്ളാഹു ഹലാലാക്കിയത് അള്ളാഹു വിശിഷ്ടമാക്കിയത് വരെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാണ്ട ഈ വിഷയം മനസ്സിലാണ്ട. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ആ വിഷയത്തിലല്ല എന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ വിശിഷ്ടമായതിൽ നിന്നും ഹലാലായതിൽ നിന്നും വിട്ടു നിൽക്കാനല്ല ഈ ആയത്ത് എന്ന് മനസ്സിലാക്കാനാണ്. അതേസമയം വിശിഷ്ടമായത് നമുക്ക് അനുവദനീയമാണ്, നല്ലതൊക്കെ അനുവദനീയമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലങ്ങോട്ട് തേരോടാനും പാടില്ല. തേരോടാനും പാടുള്ളതല്ല, യഥേഷ്ടം ദുർവ്യയം ചെയ്തും അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടും പാടുള്ളതല്ല. അതിൽ നമ്മൾക്ക് എന്തെങ്കിലും മാതൃക ഉണ്ട്, അതാണ് നമ്മൾ ഉമറിന്റെ ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ അദ്ദേഹത്തിന്റെ വൈയക്തികമായിട്ടുള്ള നിഷ്ഠയാണ്. യാ മൻ റഅ ഉമറ തക്സൂഹു ബുർദതുഹു വസൈതുഹു മുല്ലഹു വൽകൂഹു മഅവാഹു. ഉമറിനെ സംബന്ധിച്ചിടത്തോളം തക്സൂഹു ബുർദതുഹു, ഉമറിന്റെ കിസ്വത്ത് അദ്ദേഹത്തിന്റെ പുതപ്പായിരുന്നു വസ്ത്രം, കുപ്പായം. വസൈതുഹു മുല്ലഹു, അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് കൂട്ടാൻ സൈതായിരുന്നു. വൽകൂഹു മഅവാഹു, അദ്ദേഹത്തിന് അന്തി ഉറങ്ങാൻ കൂഹായിരുന്നു. കൂഹ് എന്ന് പറഞ്ഞാൽ ചെറ്റ കുടിൽ എന്നുള്ളതാണ്, മനസ്സിലായി. അത് ഉമറിന്റെ വിദഗ്ധ ജീവിതമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ആ പിന്നെ ഭരണ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ആ വിദഗ്ധ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം. അതേസമയം പിന്നെ വിരക്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇപ്പൊ എന്താ, നബിയുടെ ചരിത്രം എന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ വീട് എന്തായിരുന്നു? നമ്മളിവിടെ വിശദീകരിച്ചു സൂറത്ത് ഹുജറാത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി മതങ്ങളുടെ ഹുജറയുടെ പ്രത്യേകത എന്തായിരുന്നു? ആ ഹുജറയിൽ പിന്നെ എത്ര വലിപ്പം ഉണ്ടായിരുന്നു? അതിലുള്ള സാധന സാമഗ്രികൾ എന്തായിരുന്നു? അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മതങ്ങളുടെ വിരിപ്പ് എന്തായിരുന്നു? തലയിണ എന്തായിരുന്നു? ആ വീട്ടിലുണ്ടായിരുന്ന പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ എന്തായിരുന്നു തുടങ്ങിയൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം തുടർച്ചയായിട്ട് റസൂലുള്ള ഒരു ഗോതമ്പിന്റെ റൊട്ടി വയറ് നിറച്ച് തിന്ന ദിവസം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ 3 മാസങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടുപ്പിൽ തീ പുകയാറില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കാരക്കയും അതേപോലെ പച്ചവെള്ളവുമായിരുന്നു. ചിലർ അയൽപക്കങ്ങളിൽ നിന്ന് കൊടുക്കുന്ന പാല് കുടിച്ച് ഒട്ടകപ്പാല് കുടിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും പശി അടക്കിയിരുന്നത് തുടങ്ങിയൊക്കെ നമ്മൾ വായിക്കുന്നത്. അതൊക്കെ എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിച്ച് കാണിച്ച വിരക്ത ജീവിതത്തിന്റെ ഉദാഹരണങ്ങളാണ്, അതിലൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ആയത്ത് ഓതിയിട്ട് അദ്ഹബ്തും തയ്യബാത്തിക്കും ഫി ഹയാത്തിക്കും ദുന്യാവസ്തം തഅത്തും ബിഹ എന്ന് പറഞ്ഞിട്ട് ചിലരെന്ത് ചെയ്യുന്നുണ്ട്? വിശിഷ്ടമായതും അനുവദനീയമായതും ആളുകൾക്ക് ഹറാമാക്കുന്നുണ്ട്. അത് പാടുള്ളതല്ല, കാരണം ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? വിഷയം അവിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആയത്ത് ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആയത്ത് ഓതിയിട്ട് നമുക്ക് നമ്മളൊരു വിരക്ത ജീവിതം ഉണ്ടാകാൻ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആയത്തിനെ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം. അങ്ങനെ സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതാണ് നമ്മൾ ഉമറിന്റെ ഒക്കെ ചരിത്രത്തിൽ വായിക്കുന്നത്. ഈ വിഷയം മനസ്സിലായ? അല്ല, ഫലിയോമത്തുജിദൗന അദാബൽ ഹുൻ ബിമാ കുന്തു തസ്തക്ഫിറൂന ബിൽ അർളി ബിഗൈറിൽ ഹഖ് വബിമാ കുന്തു തസ്തക്കൂൻ. ഇതുകൊണ്ട് ഈ ആയത്തുകൊണ്ട് ആരെയാണ് അഭിസംബോധന ചെയ്യണം? അതാണല്ലോ ഇവിടെ എന്ന് പറയല്ലേ. അപ്പോ ഈ ആയത്തിന്റെ ശിഷ്ടഭാഗം, ഈ ആയത്തിന്റെ തുടക്കമാകത്തിലുള്ളവർ ആരാണ് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അന്ത്യനാളിൽ അല്യോമ യോറദുല്ലദീന കഫറു അലന്നാർ, അത് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്. അവിടെയുള്ള വിചാരണ, അവിടെയുള്ള ചോദ്യം ചെയ്യൽ, വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹു സംസാരിക്കും, അള്ളഹാനോട് സംസാരിക്കും, മനസ്സിലെ അള്ളാഹു സംസാരിക്കാൻ ആവശ്യപ്പെടും, അങ്ങനെ ഉള്ള അവസ്ഥയാണ്. അതാണ് പയ്യം. അന്ത്യനാളായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫല്യവും ഇന്നേ ദിവസം അഥവാ അവിശ്വാസികൾക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. തുജ്സൗന അദാബൽഹൂൻ, നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടും. എന്ത് അദാബൽഹൂൻ? അദാബൽഹൂൻ എന്ന അപമാനത്തിന്റെ ശിക്ഷ, നിന്ദയുടെ ശിക്ഷ. അദാബൽ ദുൽ, നിന്ദയുടെ ശിക്ഷ. ആ നിന്ദയുടെ ശിക്ഷ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടാൻ കാരണം, ബിമാ കുന്തും തസ്തക്ബിറൂന തസ്തക്ബിറൂന ഫിൽ അർദ് ബിഗൈരിൽ ഹഖ്, അന്യായമായി ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചത് കാരണത്താൽ, അഹങ്കരിച്ചത് കാരണത്താൽ, നിങ്ങളുടെ അഹങ്കാരം കാരണത്താൽ എന്നാണ്. അഹങ്കാരത്തിനുള്ള ശിക്ഷയാണത്, അഹങ്കാരത്തിനുള്ള ശിക്ഷയാണത്. അഹങ്കാരം കാരണത്താൽ അവർ അവിശ്വസിച്ചു, അവിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കിയില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, പരലോകത്തിൽ വിശ്വസിച്ചില്ല. ബഹുദ വിശ്വാസികൾ ഭയങ്കര അഹങ്കാരികളായിരുന്നു. അത് പിന്നെ അതിന്റെ ആഴവും വലിപ്പം അറിയണമെങ്കിൽ അബൂജഹലിന്റെ ചരിത്രത്തിൽ, അബൂജഹലിനെ ബദറിൽ കൊല്ലുമ്പോ അബൂജഹലിനെ രണ്ടാളാണ് വെട്ടിയിരുന്നത്, ഒന്ന് മുഅവ്വദും മുആദും, മുആദിബിനും അമ്രബിനു ജമൂഹം, മുഅവ്വദിബിന് അഫ്രൈ. രണ്ടും ഒരു പിന്നെ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലത്ത് വെക്കുന്ന രണ്ടു പേരാണ്. ഇവർ രണ്ടാളും മദീനക്കാരാണ്. അവർക്ക് അറിയാം, മദീനയിൽ അവർ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അബൂജഹൽ അമ്രബിന് ഹിഷാം എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹിനെ മക്കയിൽ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരുന്നു, അവർക്കറിയാം. അപ്പൊ ബദറിലേക്ക് വന്നപ്പോ ഇവർക്ക് അറിയില്ല ആരാ അബൂജഹൽ എന്നുള്ളത്. അബൂജഹലിന്റെ ദ്രോഹം അവർ കേട്ടിട്ടുണ്ട്, അബൂജഹൽ വലിയ ശത്രു എന്ന് കേട്ടിട്ടുണ്ട്. അബൂജഹലാണ് അവിടുത്തെ ചീഫ് ഇൻ കമാൻഡർ മുശ്രിക്കുകളുടേതും കേട്ടിട്ടുണ്ട് ഇവര്, മുആദും മുആവദും. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സമീപിച്ചിട്ട് അവർ പറയാണ് ബദർ യുദ്ധത്തിൽ, ഈ അബൂജഹൽ ആരാണ്, അംറു ബിൻ ഹിഷാം ആരാണ് കൂട്ടത്തിൽ നിന്ന് ചോദിക്കാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ മുആദും മുആവദും അവർ പറന്നു ചെന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, അബൂജഹലിനെ കൈകാര്യം ചെയ്തിട്ട് അബൂജഹൽ വീണത്, ചത്തിട്ടില്ല, വീണ്, വെട്ടേറ്റ് വീണ്. അങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് അടുത്തേക്ക് ചെന്ന് അംറു ബിൻ ഹിഷാമിന്റെ അടുത്തേക്ക് ചെന്ന്, അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്ന്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചെന്നപ്പോ വീണ് അടുക്കാണ്. അപ്പോ അബൂജഹൽ ചോദിക്കാണ് അംറു ബിൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട്, ലിമനിൽ ഖലബത്തുൽ യൗം, എന്താ ഇന്ന് ആർക്കാണ് വിജയെന്ന്, ഇന്ന് ആർക്കാണ് വിജയെന്ന്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ്, മുഹമ്മദിനാണ് വിജയം, മുഹമ്മദിനാണ് വിജയം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പിന്നെ നെഞ്ഞത്ത് കയറി, ആരെ, അബൂജഹലിന്റെ നെഞ്ഞത്ത് കയറിയിരുന്നു. അപ്പൊ പറയാണ്, അപ്പൊ അബൂജഹൽ പറയാണ്, നമുക്ക് അനങ്ങാൻ വയ്യ, ലഖദ് ഇർതഖൈത മുർതഖൻ സാബൻ യാ റുവൈഅൽ ഗനം എന്ന്. ഇബ്നു മസ്ഊദ് ഇടയനായിരുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കത്ത് ഇടയനായിരുന്നു. വീണ് കിടക്കുന്ന അബൂജഹൽ ചാകാൻ പോവാണ്, നെഞ്ഞത്ത് കയറിയിട്ട് ഇബ്നു മസ്ഊദ് ഇരുന്നപ്പോ പറയണേ, ലഖദ് ഇർതഖൈത മുർതഖൻ സാബൻ യാ റുവൈഅൽ ഗനം, ആട്ടിടയ കയറാൻ പ്രയാസകരമായ സ്ഥലത്താണ് ഇപ്പൊ കയറിയിരിക്കുന്നത് എന്താ. അത് പറഞ്ഞപ്പോഴാണ് ഇബ്നു മസ്ഊദ് തല വെട്ടിയത്, ഇബ്നു മസ്ഊദ് തല വെട്ടിയത്. അപ്പൊ നോക്കി, നിങ്ങൾ ചാകാൻ പോകണവന് പറയാണ് ആരെ, പിന്നെ ഇബ്നു മസ്ഊദിനെ പറയാണ് ആട്ടിടയാണ്, റുവയ്യാൽ ഖനം, ആട്ടിടയ എന്നാണ് റായി അൽ ഖനമാണ്, അത് റുവയ്യ എന്നാക്കുമ്പോ ഇത് തസ്ഖീറാണ്. പിന്നെ നമ്മൾ ചെറിയല്ലേ, ചെറിയത് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം കിട്ടാനാണെന്ന്, കൊച്ചു പയ്യൻ എന്നൊക്കെ അർത്ഥം ഇത് കിട്ടാൻ, കൊച്ചു ഇടയൻ എന്നുള്ള അർത്ഥം കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്, റുവയ്യ പ്രയോഗിക്കുന്നത്. അപ്പൊ ആട്ടിടയൻ എന്ന് മാത്രമല്ല, പിന്നെയോ ഇടയ ചെറുക്കൻ, അതാണ്, അത് ആ അഹങ്കാരത്തിന്റെ ഊക്കാണ്, അതാണ് അവരുടെ ആ അഹങ്കാര മനസ്ഥിതി. എന്നിട്ട് എന്നിട്ടാണ് പിന്നെ അപ്പോഴാണ് അവന്റെ തല വെട്ടുന്നത്. ഏതായാലും അതാണ് അഹങ്കാരികൾ. അതുകൊണ്ട് അഹങ്കാരത്തിനുള്ള അദാബുൽ ഹൂൻ, നിന്ദയുടെ ശിക്ഷ. അതുകൊണ്ട് തന്നെ അൽ ജസാ മിൻ ജിൻസിൽ അമലാണ്. ഒരാൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലവും എന്താണ്, അതിനനുസരിച്ചായിരിക്കും പ്രതിഫലമായിരിക്കും. നോക്കി, നിങ്ങൾ അദാബുൽ ഹൂൻ അപമാനത്തിന്റെ ശിക്ഷയാണ്. അഹങ്കാരി എപ്പോഴും നിഗളിച്ച് നടക്കും. അതുകൊണ്ട് തന്നെ അവനെ നിഗളിപ്പ് ഒതുക്കുന്ന രീതിയിലുള്ള ശിക്ഷയായിരിക്കും അവന്. അതുകൊണ്ടാണ് അദാബുൽ ഹൂൻ എന്ന് പറഞ്ഞത്, അപമാനത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞത്. ചിലർക്ക് അപ്പോളേ അത് കൊള്ളുള്ളൂ. ഞാനിത് പിന്നൊരു ഇത് വായിച്ചു. ഒരു വിധവയായ ഭിക്ഷുകി, വിധവയായ ഭിക്ഷുകി യാചിച്ച് ചെല്ലാണ് ഒരു കടീക്ക്. അപ്പൊ വല്ലതും തരണേന്നാണ് ചെല്ലണത്. ആ കടക്കാരന് ഒരൊറ്റ തുപ്പായി പെണ്ണിന്റെ മുഖത്തേക്ക്, ഒരു തുപ്പ് ഉള്ള മുഖത്തേക്ക്. അപ്പൊ പെണ്ണത് തുടച്ചിട്ട് പറയാണ്, ആ ഭിക്ഷുകി അത് തുടച്ചിട്ട് പറയാണ്, വിതളക്കുള്ളത് കിട്ടി, ഇനി യത്തീമുകൾക്ക് എന്താണ്? പറഞ്ഞ മനസ്സിലായ, വിതളക്കുള്ളത് കിട്ടി, ഇനി യത്തീമുകളുണ്ട്, അവർക്ക് എന്താണ്? എന്തതിനർത്ഥം? പറഞ്ഞ മനസ്സിലായില്ല. ആ വിതവക്ക് നിനക്ക് തരാനുള്ളത് ഈ തുപ്പാണ്, നിന്റെ എത്തിയും കുട്ടികളുണ്ട് പെരയില്, അവർക്ക് എന്താണ് തരാനുള്ളതെന്ന് ചോദിച്ചെന്നാണ്. മനസ്സിലായത്? അത് അവന് ഷോക്കായി, അവന് കിട്ടണ്ട, അവന് കിട്ടി. അഹങ്കാരികൾ അങ്ങനെയാണ്. അത് നമ്മള് ഇങ്ങനെ അതിന്റെ ഉദാഹരണങ്ങൾ പണ്ട്, പിന്നെ കുറുക്കനും സിംഹവും അയൽവാസികളാണ്. കുറുക്കൻ എപ്പോ പ്രസവിച്ചാലും കുറെ മക്കളുണ്ടാകും, സിംഹം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ. അപ്പൊ ഒരിക്കൽ പ്രസവിച്ചത് സിംഹത്തിന് ലഭുവ, പെൺസിംഹത്തിന് ലഭുവാണ്, അതിന് ഒന്നാണ്, ഒരു കുട്ടിയാണ്. കുറുക്കന് കുറെ കുട്ടികളുണ്ട്. അപ്പൊ കുറുക്കൻ അഹങ്കരിച്ചിട്ട് പറയാനുണ്ടോ, എനിക്ക് എത്രയോ 8 കുട്ടികള്, എനിക്ക് ഒന്നാണ്. അപ്പൊ ആ ലഭു പറഞ്ഞതാണ്, ഒന്നാണെങ്കിലും ഇത് സിംഹമാണ്, ഒന്നാണെങ്കിലും സിംഹമാണ്. അല്ല, അത് മതി അടിയായിട്ടായിരിക്കും കുറുക്കന്. ഇതേപോലെ അഹങ്കാരികൾക്ക് എപ്പോഴും അടിയാണ് അഹങ്കാരം. ആഹിറത്തിലും അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലിയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വബിമാ കുന്തും തഫ്സഖൂൻ. എന്താ വബിമാ കുന്തും തഫ്സഖൂൻ? നിങ്ങൾ അധർമ്മം ചെയ്ത നിമിത്തവും. അധർമ്മം ഇവിടെ കിബിറ് കൽബിന്റെ പ്രവൃത്തിയാണ് അല്ലെ, ഉള്ളിലാണ്. ഫിസ്ഖോ പുറത്താണ്, അവരുടെ അകവും പുറവും വടക്കാണ്. അകവും പുറവും വടക്ക്, ഉള്ളിൽ കിബിറ്, പുറത്തോ ഫിസ്ക് അധർമ്മം, ഫിസ്ക് അധർമ്മം. അപ്പൊ അധർമ്മവും അഹങ്കാരവും ഉള്ളും പുറവും അവരുടേത് കേടാക്കി. അത് കാരണത്താലാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് അദാബൽ ഹൂൻ, അപമാനത്തിന്റെ ശിക്ഷ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ പറഞ്ഞത് മനസ്സിലായ ഇവിടെ? മാ കുന്തും ഫിൽ അർളി ബിഗൈറിൽ ഹഖ്, അന്യായമായി ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചിരുന്നു ആ നിങ്ങളുടെ അഹങ്കാരം കാരണത്താലും. വബിമാ കുന്തും തഫ്സഖൂൻ, നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചിരുന്നു നിങ്ങളുടെ അധർമ്മം കാരണത്താലും. ഇന്നേ ദിവസം തുജ്സൗന അദാബൽ ഹൂൻ എന്നാണ്. അഹങ്കാരം അതിന്റെ സ്ഥാനം ഇവിടെ കൽബാണ്. ഫിസ്ഖോ ബാഹ്യാണ്, അവരുടെ ഉള്ളും പുറം എന്താണ്? കേടാണ്, ധാർമ്മികമായിട്ട് കേടാണ്. അവർ കേടാക്കി, അത് കാരണത്താൽ അവർക്ക് പരലോകത്ത് ശിക്ഷയാണുള്ളത്. ദുനിയാവിൽ വല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ടുണ്ട്? അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫിൽ ഹയാത്തി ദുനിയ വസ്തംതഅതും ബിഹ. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആർക്കാണ്? അത് വിശ്വാസികൾക്കാണ്, വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് മാത്രമാണ് പരലോക സുഖവും സ്വർഗീയ സുഖവും അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുള്ളത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോക സുഖവും സ്വർഗീയ സുഖവും നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഭൗതികതയിൽ അവർക്ക് വല്ല നന്മയും ഉണ്ട് എങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അവർക്ക് ഉപജീവനം വിശാലമാക്കും. ഇതാണ് തിരുമൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്? واذكر اخا عاد اذ انذر قومه بالاحقاف وقد خلت النذر من بين يديه ومن خلفه الا تعبدوا الا الله اني اخاف عليكم عذاب يوم عظيم قالوا اجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا ان كنت من الصادقين.
ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്? അല്യോമ ഫല്യോമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ് വബിമാ കുന്തും തഫ്സഖൂൻ. അവിശ്വാസികൾക്ക് അള്ളാഹു അന്ത്യനാളിൽ അപമാനത്തിന്റെ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചതിനാലും ഭൂമിയിൽ അവർ അധർമ്മം പ്രവർത്തിച്ചതിനാലും. അള്ളാഹു സുബ്ഹാനഹു വതആല ചരിത്രത്തിൽ ഈ അഹങ്കാരികളുടെ ഒരു ഉദാഹരണം വിശദീകരിക്കണം. അഹങ്കാരികളുടെ ഉദാഹരണം വിശദീകരിക്കണം. രോഗവും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ശിക്ഷയും ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. അവരെയാണ് ഇവിടെ അല്ലാഹു ഉണർത്തുന്നത്. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, വദ്കുർ, പ്രവാചകരെ നിങ്ങൾ അനുസ്മരിക്കുക. അഹ ആദിൻ, ആദിന്റെ സഹോദരന്, ആദ് എന്ന് പറഞ്ഞാൽ ആദ് ഗോത്രമാണ്, ഇറം എന്ന പേര് അറിയപ്പെടുന്ന ആദ് ഗോത്രം. അഹ ആദ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഹൂദ് നബി അവിടെ ആദ് ഗോത്രത്തിലെ ഒരു മെമ്പറാണ്. ആര്? ഹൂദ്. ആ ഗോത്രത്തിൽ ഒരു മെമ്പറാണ് ഹൂദ്. അതുകൊണ്ടാണ് അഹ ആദ്, ആദിന്റെ സഹോദരൻ എന്ന് പറഞ്ഞത്. ഇവിടെ ആദർശ സഹോദരൻ എന്ന അർത്ഥത്തിലല്ല. ആദിന്റെ ആദർശം എന്ന് വേറെ, ഹൂദ് നബിയുടെ ആദർശം വേറെ. ആദർശ സഹോദരനല്ല, പ്രത്യേകത ഇവിടെ നാട്ടുകാരൻ അല്ലെങ്കിൽ ഗോത്രക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ. അഹ ആദിൻ, ആദിന്റെ സഹോദരൻ, അത് ഹൂദ് അലൈഹി സ്വലാമയാണ്. വദ്കുർ അഹ ആദിൻ, ആദിന്റെ സഹോദരൻ ഹൂദിനെ നിങ്ങൾ അനുസ്മരിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇസ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്, ഇസ് അൻദറ നന ഹീന അൻദറ, മുന്നറിയിപ്പ് നൽകിയ അവസരം. അന്തറന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് അന്തറന്ന ഹീന അന്തറ, അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ അവസരം. ഖൗമഹു, തന്റെ ജനതക്ക്, തന്റെ ജനതക്ക്, തന്റെ ജനതയായ ആദ് ഗോത്രത്തിന് ഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നറിയിപ്പ് നൽകിയ അവസരം. ആ അവസരത്തിൽ ആദിന്റെ സഹോദരൻ ഹൂദനെ കുറിച്ച് നിങ്ങൾ പറയാൻ പറയുന്നു. എവിടെയാണ് ആദ് തന്റെ ജനതക്ക് മുന്നറിയിപ്പ് നൽകിയത്? ബിൽ അഹ്ഖാഫ്, അഹ്ഖാഫിലാണ്. ഷഖസ്, അഹ്ഖാഫ്. അഹ്ഖാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണൽത്തിട്ടകളാണ്. മണൽത്തിട്ട എന്ന് പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ മണൽത്തിട്ട ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നു, അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന മണൽ തിട്ടകൾക്കാണ് അഹ്ഖാഫ് എന്ന് പറയാം. അത് കൂടുതലുള്ള സ്ഥലം ആയിരുന്നു ആദ് ഗോത്രം വസിച്ചിരുന്ന സ്ഥലം. അത്തരം മണൽ തിട്ടകൾ ഉണ്ടായിരുന്ന വലിയ മലകളല്ല, പിന്നെയോ തിട്ടകളാണ്, വളഞ്ഞു പുളഞ്ഞ് മണൽ തിട്ടകൾ. അത് കൂടുതലുണ്ടായിരുന്ന സ്ഥലമാണ് ഈ ഒമാന്റെയും ഹദറമൌത്തിന്റെയും ഇടയിൽ. ഒമാൻ, ഹദറമൌത്ത്, ഹദറമൌത്ത് യമനിലെ, ഒമാൻ നമുക്കറിയാം. അതിനിടയിൽ ഒമാന്റെ വടക്ക് ഭാഗം, ഒമാന്റെ വടക്ക് ഭാഗം അവിടങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ റുബുൽ ഖാലിയുടെ തെക്ക് ഭാഗം, റുബുൽ ഖാലി എന്ന് പറയപ്പെടുന്ന ഒരു ഭൂമി ഉണ്ടല്ലോ, അതിന്റെ തെക്ക് ഭാഗം ഒമാന്റെ വടക്ക് ഭാഗം, പിന്നെ ഒമാന്റെയും ഹദറമൌത്തിന്റെയും ഇടയിൽ ഉള്ള സ്ഥലം, അതാണ് ഈ അഹ്ഖാഫ്. അവിടെയായിരുന്നു ആദ് ഗോത്രം. അപ്പൊ ഈ അഹ്ഖാഫിൽ വെച്ച് ആ ഹൂദ് നബി തന്റെ ജനതക്ക് മുന്നറിയിപ്പ് നൽകിയ ആ സന്ദർഭം, സാഹചര്യം, അതിനെ അനുസ്മരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കണം. അതാണ് വദ്കുർ അഹ ആദിൻ ഇദ് അൻദറ, ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്. വഖദ് ഖലത്തിൻ നുസൂർ, നുസൂറു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി. വഖദ് ഖലത്തിൻ നുസൂർ, നുസൂർ എന്ന് പറഞ്ഞാൽ നിസാറത്ത് എന്നുള്ളതിന്റെ ബഹുവചനാകും. നിസാറത്ത്, നിസാറത്താണ് മുന്നറിയിപ്പ്. അപ്പൊ നുസുർ എന്നാണ് മുന്നറിയിപ്പുകൾ. നുസുർ എന്നാണ് നിസാറത്തിന്റെ ബഹുവചനാകും, മുന്നറിയിപ്പുകൾ എന്നർത്ഥം. അല്ലെങ്കിൽ നസീറിന്റെ ബഹുവചനം നുസുർ. നസീർ എന്നാണ് മുന്നറിയിപ്പുകാരൻ. അപ്പൊ നുസുർ എന്താ? മുന്നറിയിപ്പുകാർ, മുന്നറിയിപ്പുകാർ. അപ്പൊ മുന്നറിയിപ്പുകൾ എന്നർത്ഥത്തിലും നുസുർ പ്രയോഗിക്കും, മുന്നറിയിപ്പുകാർ എന്നർത്ഥത്തിലും നുസുർ പ്രയോഗിക്കും. വഖദ് ഖലത്തിൻ നുസുർ, മുന്നറിയിപ്പുകളും മുന്നറിയിപ്പുകാരും ഖലത്ത്, കഴിഞ്ഞു പോയിട്ടുണ്ട്. വാവുൽ ഹാല അദ്ദേഹത്തിന്റെ മുമ്പിൽ. അഹ ആദുണ്ടല്ലോ, ഹൂദ്, ഹൂദ് നബിയുടെ മുൻപ് ആണ് മിമ്പൈനിയതൈ, അദ്ദേഹത്തിന്റെ മുമ്പ്. വമിൻ ഖൽഫിഹി, ഖൽഫി പറഞ്ഞാല് മിമ്പൈനിയതൈ എന്നാല് മുമ്പ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശേഷം. വമിൻ ഖൽഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ, ഖൽഫ് പിന്നിലല്ലേ, അദ്ദേഹം മുമ്പിൽ. അദ്ദേഹത്തിന്റെ മുന്നിലും അദ്ദേഹത്തിന്റെ പിന്നിലും. വഖദ് ഖലത്തിൻ നുസുർ, മുന്നറിയിപ്പുകാർ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആ സാഹചര്യത്തിൽ അഹ്ഖാഫിൽ വെച്ച് ഹൂദ് തന്റെ ജനതക്ക് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം പറയാനാണ്. ഹൂദ് നബിയുടെ മിമ്പൈനി അദൈഹി, മുമ്പിലും, വമിൻ ഖൽഫിഹി, പിന്നിലും എന്താ പറഞ്ഞത്, മുന്നറിയിപ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ? അഹ്ഖാഫിലെ ജനതക്ക്.
ഊദ്നബിന്റെ മുമ്പാരാ? ആ സാലിഹ് ഊദ്നബിന്റെ ശേഷമാണ്, ശേഷമാണ് സാലിഹൊക്കെ ശേഷമാണ്. ഊദ്നബിന്റെ മുമ്പാരാ നബി വന്നത്? നൂഹ്. പിന്നെ ഇദ്രീസ്, ഷീസ്. അതിന് മുമ്പ് ഒരാളില്ലേ? ലൂത്തൊക്കെ പിന്നെയാണ്, വളരെ പിന്നെ. ആദം. അപ്പൊ പിന്നെ മുന്നറിയിപ്പുകാരും മുന്നറിയിപ്പുകളും ഊദിനെ മുൻകടന്നിട്ടുണ്ട്, ഊദിന് ശേഷവും വന്നിട്ടുണ്ട്. ഊദിന് ശേഷമാണ് സ്വാലിഹ്, ഷുഐബ്, ഇബ്രാഹിം തുടങ്ങി എല്ലാ നബിമാരും പിന്നീടും വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അഹ്കാഫിൽ ഊദ് തന്റെ ജനതയെ മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം പറയാൻ പറയണം. എന്താ മെസ്സേജ്? എന്താ മുന്നറിയിപ്പ് നൽകിയ വിഷയം? അല്ലാ തഅബ്ദു ഇല്ലല്ലാ. എന്താ അല്ലാ തഅബ്ദു? നിങ്ങൾ ആരാധിക്കരുത്. ഇല്ലല്ലാ ആരെയല്ലാതെ? അല്ലാഹു അല്ലാതെ. അതാണ് മെസ്സേജ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഇന്നി എന്താ ഇന്നിയാണ്? തീർച്ചയായും ഞാൻ, അല്ലെങ്കിൽ കാരണം ഞാൻ. വിശുദ്ധ ഖുർആനിൽ വന്ന ഇന്നുണ്ടല്ലോ, ഇന്ന അത് തൗക്കീദിന് എന്ന പോലെ തഅലീലിനും കൂടിയാണ് മിക്ക സ്ഥലങ്ങളിലും. അപ്പോ ഇവിടെ കാരണം ഞാൻ, അഹാഫു അലൈക്കും നിങ്ങളുടെ മേൽ ഭയക്കുന്നു, അദാബ യൗമിൻ അദീം. അദാബ യൗമിൻ അദീം ഒരു മഹാദിവസത്തിന്റെ ശിക്ഷയെ, ഒരു മഹാദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന. ഇവിടെ ഈ അല്ല എന്ന് പറഞ്ഞാൽ അൻ അല്ല എന്നാണ്, അല്ല അൻ എന്നുള്ളത് തഫ്സീരിയ. ഈ മെസ്സേജുമായിട്ടാണ് ഊദ് നബി തന്റെ ജനതയിലേക്ക് വന്നത് അഹ്കാഫിൽ. അതിനെ കുറിച്ച് പറയാൻ പറയണം. ഖലാസ്. ഊദ് നബി ഈ മെസ്സേജ് നൽകി ഇങ്ങനെ, ഉടനെ ഉടനെ ബിമാ കുൻതു തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖൻ അല്ലേ. ഉടനെ മറ്റുപോലെ ആദ് ഗോത്രം ഖാലു, അവർ ചോദിച്ചു, അജിതനാ ലിതഫികന അൻ ആലിഹതിന ഫഅതിന ബിമാ തഈദുന ഇൻ കുന്ത മിന സാദിഖീൻ. ഖാലു, ആദ് ഗോത്രം ഊദ് നബിയോട് പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? അജിതന, നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ, ലിതഫികന, ലിതഫികന ലിതസ്രീഫന, ലിതസ്രീഫന നീ ഞങ്ങളെ തെറ്റിക്കാൻ, വഴിമാറ്റാൻ, ലിതസ്രീഫന നീ ഞങ്ങളെ തെറ്റിക്കാൻ, ആരിൽ നിന്ന്? അൻ ആലിഹത്തിന, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന്, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ. ഫഅതിന ബിമാ തഈദുന ഇൻ കുന്ത മിന സാദിഖീൻ. ഫഅതിന, ഫ എന്നുള്ളത് ഇതാണ് ഫസീഹ, ഞങ്ങള് നീ പറയുന്ന മെസ്സേജ് അത് സ്വീകരിക്കാൻ തയ്യാറല്ല, നിന്നെ കൂട്ടാക്കാനും തയ്യാറല്ല. ഇത്തിന, നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. ഇത്തിന, നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. ഫഅതിന, നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. ബിമാ തഈദുന, നീ ഞങ്ങൾക്ക് വാഗ്ദാനമേകുന്നത്. ബിമാ തഈദുന, നീ ഞങ്ങൾക്ക് വാഗ്ദാനമേകുന്നത് നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. ഇൻ കുന്ത മിന സാദിഖീൻ, എന്താ ഇൻ കുന്ത മിന സാദിഖീൻ, നീ സത്യവാനാണ് എങ്കിൽ, സത്യവാന്മാരിൽ പെട്ടവനാണ് നീ എങ്കിൽ, നീ വാഗ്ദാനം ചെയ്യുന്നത് നീ ഞങ്ങൾക്ക് കൊണ്ടുപോവാ. എന്താ നീ വാഗ്ദാനം? അള്ളാഹനെ മാത്രം ആരാധിച്ചോളിയും. ഇനി അഹാഫു അലൈക്കും അദാബ യൗമിൻ അദീം, അതാ യൗമിൻ അദീം അങ്ങോട്ട് ആക്കണ്ട, അങ്ങോട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവന്നോ. അതാണ് അന്ത്യനാളിന്റെ ശിക്ഷയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ ഓല് പറയാണ് അങ്ങോട്ട് കാത്തിക്കണ്ട, ഇപ്പൊ തന്നെ കൊണ്ടുവന്നു. അതാണ് അവരുടെ അഹങ്കാരം. അതാണ് ഖാലു അജിതന ലി തഫികനാ അലിഹതിന ഫഅതിന ബിമാ തഈദുന ഇൻ കുന്ത മിന സാദിഖീൻ. സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. വൈല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറു എന്ന് തുടങ്ങിയിട്ട് പറയും. പിന്നെ അവർ പറയുന്നുണ്ട്, പിന്നെ വസ്ഖുറു ജഅലകും ഖുലഫാ മിൻ ബഅദി നൂഹ് വസാദകും ഫിൽ ഖൽഖി ബസ്ത വസ്ഖുറു അല അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് പിന്നെ അതിൽ അപ്പൊ അവർ പറയുന്നുണ്ട്, ഖാലു അജിതന ലിന ഖാലു അജിതന ലിനതുറുക മാ കാന യഅബുദു ആബാഉന ഖാലു അജിതന ലിനതുറുക മാ കാന യഅബുദു ആബാഉന, ഞങ്ങളുടെ വാപ്പപാപ്പമാരെ ആരാധിച്ചിരുന്നതിനെ കൈയൊഴിക്കാം എന്നാണോ പറയാനാണോ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത്?
നീ സത്യവാന്മാരിൽപ്പെട്ടവനാണ് എങ്കിൽ നീ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേഗം കൊണ്ടുപോവാ എന്നവര് അഹങ്കരിച്ചു പറഞ്ഞു എന്നാണ്. അതാണ് കാലു അജി തനാലി തഫിക്കന, നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ നീ ഞങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി. അൻ ആലിഹത്തിന, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന്, ഞങ്ങളുടെ ഇലാഹികളെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി നീ വന്നിരിക്കുകയാണോ. അത് കൂട്ടാക്കാൻ ഞങ്ങൾ ഇല്ല. അതാണ് ഇവിടെ ഞങ്ങൾ അത് കൂട്ടാക്കാൻ തയ്യാറില്ല. നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് നീ കൊണ്ടുവാദിഖീൻ, നീ സത്യവാന്മാരിൽ പെട്ടവനാണ് എങ്കിൽ. അപ്പൊ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാല, ഹൂദ് നബി പറഞ്ഞു ഇന്നമൽ ഇൽമു ഇൻദല്ലാ, അവർ പറയാൻ ശിക്ഷ കൊണ്ടുവാ. അന്ത്യനാൾക്ക് ഉള്ള ശിക്ഷയാണ് ഹൂദ് നബി അവരോട് പറയണത്. അപ്പൊ അവര് പറയാണ് അന്ത്യനാളിന് കാത്തിക്കണ്ട, അദ്ദേഹം ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഹൂദിനെ പറയാണ് ഇന്നമൽ ഇൽമു ഇൻദല്ലാ, ഇൽമ് ആരുടെ അടുക്കലാണ്? അള്ളാഹിന്റെ അടുക്കലാണ്. അവിടെ ശിക്ഷിക്കണോ ഇവിടെ ശിക്ഷിക്കണോ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അവരോട് ഹൂദിനബിന്റെ ആ പ്രതികരണം ഉണ്ടല്ലേ, ഇപ്പൊ തന്നെ ശിക്ഷ കിട്ടുന്നോ? അതൊന്നും പറഞ്ഞില്ല. പിന്നെയോ എപ്പ ശിക്ഷിക്കണം, ആരെ ശിക്ഷിക്കണം, എങ്ങനെ ശിക്ഷിക്കണം, അതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതാണ് കാല ഹൂദ് നബി പറഞ്ഞു ഇന്നമൽ ഇൽമു ഇൻദല്ലാ, അറിവ് അള്ളാഹുവിങ്കല. അവന്റെ അറിവിന്റെ തേട്ടം അനുസരിച്ച് ഇപ്പൊ ശിക്ഷിക്കണെങ്കിൽ ഇപ്പൊ ശിക്ഷിക്കും, അതല്ല ആഖിറത്തിലാണെങ്കിൽ ആഖിറത്തിൽ. അതൊക്കെ അറിയുന്നതൻ അള്ളാഹുവാണ്. ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു, മാ ഉർസിൽ തുബി, എന്താ മാ ഉർസിൽ തുബി, ഞാൻ നിയോഗിക്കപ്പെട്ടത്. മാ ഉർസിൽ തു, ഉർസിൽ തു എന്നാ ഞാൻ നിയോഗിക്കപ്പെട്ടു, മാ ഉർസിൽ തു ഞാൻ നിയോഗിക്കപ്പെട്ടത്. ബിഹി എന്നാണ് ഈ മായിലേക്ക് മടങ്ങുന്ന തമീർ. ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു എന്ന് സാലിഹ് ഹൂദ് നബി അവരോട് പറഞ്ഞു. പക്ഷേ വലാക്കിന്നി അറാക്കും കൗമൻ തജ്ഹലൂൻ, വലാക്കിന്നി പക്ഷെ ഞാൻ അറാക്കും നിങ്ങളെ കാണുന്നു, കൗമൻ തജ്ഹലൂൻ, എന്താ കൗമൻ തജ്ഹലൂൻ, തജ്ഹലൂൻ എന്നാണ് എന്താ ജഹലു, വിവരമില്ലായ്മ. കൗമൻ തജ്ഹലൂൻ, വിവരക്കേടിന്റെ ഒരു ജനതയായിട്ട്, കൗമൻ ഒരു ജനതയായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നു. ആ കൗമിന്റെ പ്രത്യേകത എന്താ? തജ്ഹലൂൻ, വിവരമില്ലായ്മയാണ്. വിവരന്മാർ, ബോഷ്കന്മാർ, തജ്ഹലൂൻ എന്നാണ് നിങ്ങൾ വിവരക്കേട് വിളമ്പുന്നു എന്ന അതിന്റെ അർത്ഥം. വിവരക്കേട് പറയുന്നു, വിവരക്കേട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കൗമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഹൂദ് നബി അവരോട് പറഞ്ഞു. എന്താ ഇങ്ങനെ പറയാൻ കാരണം? വലാക്കിന്നി അറാക്കും കൗമൻ തജ്ഹലൂൻ എന്ന് പറയാൻ കാരണം എന്താ? അവര് നോക്കി, നിങ്ങൾ അവരോട് ഏറ്റവും ന്യായമായ ഒരു കാര്യ പറഞ്ഞ എന്താ? അല്ലാത്ത അബുദു ഇല്ലല്ല. എന്നിട്ട് അതെന്തുകൊണ്ട് ഇനി അഹാഫു അലൈക്കും അദാബ യോമിൻ അദീം എന്ന് പറഞ്ഞു? അവർക്ക് ഹൂദ് നബി അറിയാം, ഹൂദ് നബി അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അവർ ചെയ്യുന്നതായ തിന്മകൾ അവർക്കറിയാം. എന്നിട്ടും അവർ പറയണം അജീത്തൻ അലി തഫിക്കനാലിഹത്തിനുണ്ടോ മിനസ്സാദിക്ക്. അവര് അഹങ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ അദാബ് അവര് ചോദിച്ചു വാങ്ങാണ്. അത് വിവരമുള്ളവന്റെ പ്രവൃത്തിയാണ്, അത് വിവരം കെട്ടവന്റെ പ്രവൃത്തിയാണ്. വിവരം കെട്ടപ്പുറത്തന്നെ പറഞ്ഞു, നിങ്ങളെ വിവരക്കേടാണ് ഈ വളമ്പിടുന്ന ഒന്നും പറയാതെ കാല ഇന്നമൽ ഇൽമു ഇൻദല്ലാ വഉബല്ലിഗുകും മാ ഉർസിൽതു ബി വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ. ഇത് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനയുദ്ധയോട് പ്രതികരിച്ചു തന്നെ. ഇൻഷാല്ലാ ഇനി അതിന്റെ തുടർച്ചയാണ് നമുക്ക് ഇനിയും ഇവിടെ വിശദീകരിക്കാനുള്ളത്. അവർക്ക് വന്ന ശിക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.